ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന മേഖലാതല അവലോകന യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിനെതിരെ ഡൽഹി പോലീസ് യുഎപിഎ ചുമത്തി. വധശ്രമക്കേസിൽ ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലും മറ്റു മൂന്ന് പേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കവരത്തി സെഷൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. നാടൻപാട്ട് കലാകാരൻ അറുമുഖൻ വെങ്കിടങ്ങ് തൃശൂരിൽ അന്തരിച്ചു. ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിഫൈനലിൽ. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് അവസാന സന്നാഹ മത്സരത്തിൽ തിരുവനന്തപുരത്ത് ഉച്ചകഴിഞ്ഞ് രണ്ടിന് ഇന്ത്യ നെതർലാൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന മേഖലാതല അവലോകന യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ അവലോകന യോഗമാണ് കൊച്ചിയിൽ നടക്കുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, മിഷൻ പ്രവർത്തനങ്ങൾ, ദേശീയപാത, മലയോര തീരദേശ ഹൈവേ വികസനം ഉൾപ്പെടെ ജില്ലകളിലെ പ്രധാന വികസന ക്ഷേമ പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. രാവിലെ 9:30 ആരംഭിച്ച യോഗം 1:30 വരെ ജില്ലകളിലെ പ്രധാന പദ്ധതികളും പരിപാടികളും അവലോകനം ചെയ്ത ശേഷം 3:30 മുതൽ 5:00 വരെ പോലീസ് ഓഫീസർമാർ പങ്കെടുക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളുടെ അവലോകനവും ഉണ്ടാകും. ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിനെതിരെ യുഎപിഎ ചുമത്തി ഡൽഹി പോലീസ്. ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെയും മറ്റും വീടുകളിൽ ഡൽഹി പോലീസ് റെയ്ഡ് നടത്തി. മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ചിലരെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് പോർട്ടലിനെതിരെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുകയും ഫണ്ടിംഗ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് പോർട്ടലുമായി ബന്ധപ്പെട്ട ചില ആസ്തികൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരഗായസ്തയെ കൂടാതെ മാധ്യമപ്രവർത്തകരായ അഭിസാർ ശർമ്മ, ഭാഷാ സിംഗ്, ഉർമ്മിളേഷ് എന്നിവരുടെ വസതികളിലും എഴുത്തുകാരി ഗീത ഹരിഹരൻ, ചരിത്രകാരൻ സോഹൈൻ ഹാഷ്മി, ഡൽഹി സയൻസ് ഫോറത്തിലെ ഡോക്ടർ രഘുനന്ദന്റെ വീട്ടിലുമാണ് റെയ്ഡ് നടന്നത്. റെയ്ഡിനിടെ പലരുടെയും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഡൽഹി പോലീസ് പിടിച്ചെടുത്തു. വധശ്രമക്കേസിൽ ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലും മറ്റ് മൂന്ന് പേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കവരത്തി സെഷൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. എന്നാൽ സെഷൻസ് കോടതി വിധിച്ച 10 വർഷം തടവ് ഹൈക്കോടതി മരവിപ്പിച്ചു. നേരത്തെ കേസിൽ ശിക്ഷ സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനെതിരെ ലക്ഷദ്വീപ് ഭരണകൂടം സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഹർജി വീണ്ടും പരിഗണിക്കാനുള്ള സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിച്ചത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മുൻ കേന്ദ്രമന്ത്രി പി എം സയ്യിദിന്റെ മരുമകൻ മുഹമ്മദ് സ്വാലിഹിനെ വധിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് കവരത്തി സെഷൻസ് കോടതി കേസെടുത്തത്. ഇതേ തുടർന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയിരുന്നു. വടക്കേ അമേരിക്കയിലെ മേരിലാൻഡിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ ഈ മാസം 14 അനാവരണം ചെയ്യും. പ്രശസ്ത കലാകാരനും ശില്പിയുമായ രാം സുതാറാണ് 19 അടി ഉയരം വരുന്ന പ്രതിമ നിർമ്മിച്ചത്. മേരിലാൻഡിലെ അക്കോക്കിംഗ് നഗരത്തിൽ 13 ഏക്കർ സ്ഥലത്താണ് സമത്വ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെന്റ് ആശുപത്രികളിൽ പരമാവധി രോഗ്യ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആലുവ ജില്ലാ ആശുപത്രിയിൽ ജെറിയാട്രിക് വാർഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയോജനങ്ങളുടെ ചികിത്സയ്ക്കും ക്ഷേമത്തിനും മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ആവശ്യമാണെന്നും ഓരോ ഗവൺമെന്റ് ആശുപത്രിയും അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 223 പേരെ കൂടി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. 44 പേരാണ് പട്ടികയിൽ ശേഷിക്കുന്നത്. ലോക സെറിബ്രൽ പാൾസി ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്നു മുതൽ ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സെറിബ്രൽ പാൾസി ബാധിതരായ കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രശ്നങ്ങൾ ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട പല സ്കൂളുകളുടെയും വലിയ മാറ്റത്തിന് വിധേയമാക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ പുലിപ്പാറക്കുന്ന് GWLP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലേക്ക് 10 ലക്ഷത്തോളം കുട്ടികളാണ് പുതുതായി കടന്നുവന്നത്. വലിയ സ്കൂളുകളുടെ ഭൌതിക സാഹചര്യത്തിലേക്ക് ഉയരാൻ ഗവൺമെന്റ് മേഖലയിലെ സ്കൂളുകൾക്ക് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. നാടൻപാട്ട് കലാകാരൻ അറുമുഖൻ വെങ്കിടങ്ങ് തൃശൂരിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു. 350 നാടൻപാട്ടുകളുടെ രചയിതാവാണ്. കലാഭവൻ മണി പാടി ജനപ്രിയമായി തീർന്ന മിന്നാമിനുങ്ങെ മിന്നും മിനുങ്ങെ, ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ, പകലു മുഴുവൻ പണിയെടുത്ത്, വരിക്ക ചക്കയുടെ തുടങ്ങിയ ഗാനങ്ങൾ എഴുതിയത് അറുമുഖനാണ്. സിനിമയ്ക്ക് വേണ്ടിയും അറുമുഖൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കൂടാതെ ധാരാളം ആൽബങ്ങളും ഭക്തിഗാനങ്ങളും രചിച്ചു. അറുമുഖൻ വെങ്കിടങ്ങിന്റെ സംസ്കാരം വൈകുന്നേരം 3 ഏനാമാവിൽ നടക്കും. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ നേപ്പാളിന് 23 റൺസുകൾക്കാണ് ഇന്ത്യ തോൽപ്പിച്ചത്. 20 ഓവറിൽ ഇന്ത്യ ഉയർത്തിയ 203 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നേപ്പാളിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഡെസ്ക് റിപ്പോർട്ട്.
10 ദിവസമായ ഇന്ന് ഇന്ത്യയ്ക്ക് ഇതുവരെ ഒരു മെഡൽ ലഭിച്ചു. പുരുഷന്മാരുടെ കാനോ ഡബിൾ 1000 മീറ്ററിൽ അർജുൻ സിംഗ് സുനിൽ സിംഗ് സലാം സഖ്യമാണ് വെങ്കലം നേടിയത്. ഇതോടെ ഇന്ത്യയ്ക്ക് ലഭിച്ച ആകെ മെഡലുകളുടെ എണ്ണം 61. 13 സ്വർണവും 24 വെള്ളിയും 24 വെങ്കലവുമാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ ടീമുകൾക്ക് പിന്നിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. അമ്പെയ്ത്ത് മത്സരത്തിൽ അദിതി ഗോപിചന്ദിനെ പരാജയപ്പെടുത്തി ജ്യോതി സുരേഖ വെണ്ണം ഫൈനലിൽ കടന്നു. അദിതി ഗോപിചന്ദ് വെങ്കലത്തിനായി കളിക്കും. ഓജസ് പ്രവീണും അഭിഷേക് വർമ്മയും പുരുഷന്മാരുടെ വ്യക്തിഗത കോമ്പൌണ്ട് ഫൈനലിൽ മത്സരിക്കും. വനിതാ ഹോക്കിയിൽ അവസാന ലീഗ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ടീം സെമിയിൽ കടന്നു. മലയാളി താരങ്ങളായ അബ്ദുള്ള അബൂബക്കറും മുഹമ്മദ് അഫ്സലും ഇന്ന് ഫൈനലിൽ പോരാട്ടത്തിനിറങ്ങും. വൈകിട്ട് 4:40 അബ്ദുള്ള അബൂബക്കറിന്റെ ട്രിപ്പിൾ ജംപ് ഫൈനൽ. 5:55 800 മീറ്റർ ഫൈനലിൽ മുഹമ്മദ് അഫ്സൽ ട്രാക്കിലിറങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വെങ്കല മെഡൽ നേടിയ പ്രീതി ലാംബയ്ക്ക് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ അഭിനന്ദനം അറിയിച്ചു.
ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന് മുന്നോടിയായ അവസാന സന്നാഹ മത്സരം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കും. അതേസമയം മഴയെ തുടർന്ന് മത്സരം നടത്താനാകുമോ എന്ന ആശങ്കയിലാണ് BCCI. ഉച്ചയ്ക്ക് 2 മത്സരം തുടങ്ങേണ്ടതെങ്കിലും കനത്ത മഴയാണ് കാര്യവട്ടത്തും സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിലും. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെയും ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് 1 മഴ തോർന്നാൽ കളി തുടങ്ങാൻ കഴിയുമെന്നാണ് അധികൃതരുടെ നിഗമനം. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന 2 സന്നാഹ മത്സരങ്ങളെയും മഴ സാരമായി ബാധിച്ചിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ആദ്യ പരിശീലന മത്സരവും മഴയെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിലും ലോകകപ്പ് ഫൈനൽ മത്സരങ്ങളിലേക്ക് ഇന്ത്യ എല്ലാതരത്തിലും സജ്ജമാണെന്നാണ് BCCIയുടെ വിലയിരുത്തൽ. ഇന്ത്യ വേദിയാകുന്ന 13 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് മറ്റന്നാൾ തുടക്കമാകും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 ഇംഗ്ലണ്ടും ന്യൂസിലാന്റും തമ്മിലാണ് ആദ്യ മത്സരം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പാലക്കാട് ജില്ലയിൽ 1 വിള നെല്ല് സംഭരണം സുഗമമാക്കാൻ 20 കൃഷി അസിസ്റ്റന്റുമാരെ നിയമിച്ചതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട് മില്ലുകാരുമായി ഇന്ന് ചർച്ച നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
20 കൃഷി അസിസ്റ്റന്റുമാർക്ക് പുറമെ 20 പേരെ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കാനും ഉത്തരവായിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിയമിച്ച ഇവർ ഇന്നു മുതൽ ചുമതലയേൽക്കും. നെല്ലെടുപ്പ് നടപടികൾ സുഗമമാക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് എറണാകുളത്ത് യോഗം ചേരുന്നുണ്ട്. മില്ലുകാരുമായുള്ള ചർച്ചയും നടക്കും. 6 മില്ലുകാർ നെല്ലെടുപ്പിന് തയ്യാറായിട്ടുണ്ട്. ഇവർക്ക് ജില്ലയിലെ കാവശ്ശേരി പഞ്ചായത്തിൽ പാടശേഖരം അനുവദിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ നെല്ലെടുപ്പ് തുടങ്ങുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ബാക്കി മില്ലുകാരുമായി ചർച്ചയിൽ ധാരണയിലായാൽ ജില്ലയിൽ നെല്ലെടുപ്പ് വരും ദിവസങ്ങളിൽ ഊർജിതമാക്കാമെന്നാണ് സപ്ലൈകോയുടെ പ്രതീക്ഷ.
CPIM വിശ്വാസത്തിൽ കടന്നുകയറുന്നുവെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. മതവിരുദ്ധ പ്രസ്ഥാനമായി CPIM മാറുന്നുവെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മലപ്പുറത്ത് പറഞ്ഞു. CPIM സംസ്ഥാന സമിതി അംഗം അനിൽകുമാറിന്റെ വിവാദ തട്ടം പരാമർശത്തിൽ മലപ്പുറത്ത് പ്രതികരിക്കുകയായിരുന്നു സലാം. വിഷയത്തിൽ CPIM അഭിപ്രായം വ്യക്തമാക്കണമെന്നും പാർട്ടി വരാന്തയിൽ കാത്തുനിൽക്കുന്നവരല്ല അഭിപ്രായം പറയേണ്ടതെന്നും KT ജലീലിന്റെ ഫേസ്ബുക്ക് പരാമർശത്തോട് പ്രതികരിച്ച് സലാം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ വന്നാൽ എല്ലാമായി എന്ന് കരുതുന്നവരും പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന മേഖലാതല അവലോകന യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിനെതിരെ ഡൽഹി പോലീസ് UAPA ചുമത്തി. വധശ്രമക്കേസിൽ ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലും മറ്റു 3 പേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കവരത്തി സെഷൻസ് കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. നാടൻപാട്ട് കലാകാരൻ അറുമുഖൻ വെങ്കിടങ്ങ് തൃശൂരിൽ അന്തരിച്ചു. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സെമിഫൈനലിൽ. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് അവസാന സന്നാഹ മത്സരത്തിൽ തിരുവനന്തപുരത്ത് ഉച്ചകഴിഞ്ഞ് 2 ഇന്ത്യ നെതർലാൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.